സുപ്രഭാതം. ഇന്ന് മെയ് 28. ഇന്ന് ജനിച്ച നമ്മുടെ സംസാര വിഷയം അമിതമായി പുകവലിച്ചും മദ്യപിച്ചും 56-ാം വയസ്സിൽ മരിക്കുമ്പോൾ അങ്ങേരുടെ മൂലധനം ഏകദേശം $10 മില്യൺ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉടലെടുത്ത പൗരുഷം തുളുമ്പുന്ന നായകനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമകൾ വരുത്തിയ വരുമാനം $6,200 മില്യൺ. ഞാൻ ഈ ഒന്നിനും കൊള്ളാത്ത എഴുതൽ നിർത്തിയിട്ട് ഒന്നിനും കൊള്ളാത്ത സിനിമ പിടുത്തം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. അത് മുഖവര. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇയാൾ കഥാപാത്രങ്ങൾക്ക് തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരുടെ അതേ പേരുകൾ തന്നെയാണ് കൊടുത്തത്. കരമാങ്ക താൻ ഈറ്റൻ കോളേജിൽ പഠിക്കുമ്പോൾ തൻ്റെ കൂടെ സ്ഥിരമായി അടികൂടുന്ന ഒരുത്തൻ്റെ പേരായിരുന്നു. ഇഷ്ടന് ഒട്ടും ബോധിക്കാത്ത കെട്ടിട ഡിസൈനുകൾ ചെയ്ത ആർക്കിടെക്ട് എർണോ ഗോൾഡ് ഫിംഗറാണ് മറ്റൊരു വില്ലൻ്റെ പേര്. ഈ എഴുത്തുകാരൻ്റെ സ്വന്തം താല്പര്യങ്ങൾ നായകനിലേക്കും പകർത്തി. മുരിച്ച മുട്ടയോടുള്ള കമ്പം, ഗോൾഫിൻ്റെ ഹാൻഡിക്യാപ്പ് 9, ചൂതുകളിയിൽ പ്രിയം, ഫ്ലോറിസ് ബ്രാൻഡ് യൂഡികൊളോൺ, അങ്ങനെ പലതും. ജോലി സ്ഥലത്ത് വെച്ച് കണ്ട ചില ധീരന്മാരായ ചാരപ്രവർത്തിക്കാരുടെ ശരീരപ്രകൃതം, മുഖത്തെ തേജസ്, സംസാര രീതി എല്ലാം കൂടെ ചേർത്ത് നായകന് മജ്ജയും മാംസവും കൊടുത്തു. ഇങ്ങനെയാണ് വർണ്ണന: ഡാർക്ക് റാദർ ക്രൂവൽ ഗുഡ് ലുക്സ്. എന്നിട്ട് ഇയാൻ്റെ ജമൈക്കയിലെ ശീതകാല വസതിക്ക് സമീപം താമസിച്ചിരുന്ന ഓർണിത്തോളജിസ്റ്റ്, അതായത് കരീബിയൻ പക്ഷികളെക്കുറിച്ച് ഗവേഷണം നടത്തി പുസ്തകങ്ങൾ എഴുതിയിരുന്ന സ്നേഹിതൻ ജെയിംസ് ബോണ്ടിൻ്റെ പേര് തിരഞ്ഞെടുത്തു. ലണ്ടനിൽ ദി ടൈംസിന് ജോലി ചെയ്തിരുന്ന കാലത്ത് ഇയാൻ്റെ ടൈപ്പിസ്റ്റായിരുന്ന ജോൺ ഹോവിനെ മണിപ്പെനിയാക്കി. ബ്രിട്ടീഷ് നാവികപ്പടയുടെ റെയർ അഡ്മിറലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് 2-ാം ലോകമഹായുദ്ധകാലത്ത് ഇയാൻ ഫ്ലെമിംഗ് ജോലി ചെയ്തത്. ആ കാലത്ത് ധാരാളം രഹസ്യ ദൗത്യങ്ങളിൽ ഇങ്ങേര് പങ്കാളിയായി. പലതിലും തൻ്റെ കുടില ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ശത്രു രാജ്യങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കാൻ. 1952 ജോലിയിൽ നിന്ന് വിരമിക്കുന്നതും ആദ്യത്തെ പുസ്തകം എഴുതുന്നത് കാസിനോ റോയാൽ. പിന്നീടുള്ള 14 വർഷം കൊണ്ട് 12 പുസ്തകങ്ങൾ, 2 ചെറുകഥകളുടെ സമാഹാരം, 1 ബാലകഥ, ചിട്ടി ചിട്ടി ബാങ് ബാങ്. രാവിലെ 3 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ, അങ്ങനെ എല്ലാ ദിവസവും 2000 വാക്കുകൾ വെച്ചാണ് എഴുതിയിരുന്നത്. 100 മില്യൺ കിതാബുകൾ വിറ്റു. 27 സിനിമകൾ ഉണ്ടായി. 6 പേര് ജെയിംസ് ബോണ്ടായി. 7-ാമത്തേത് ലോകം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് മാസികയിൽ പ്രസിഡന്റായിരുന്ന JFK ഏറ്റവും ഇഷ്ടമുള്ള 10 പുസ്തകങ്ങളിൽ ഫ്രം റഷ്യ വിത്ത് ലവ് കയറിയപ്പോൾ പുസ്തക വിൽപ്പന എന്തായി എന്ന് നിരൂപിക്കാമല്ലോ. എന്നാൽ പിന്നെ അടുത്ത പടി കയറിയേക്കാമെന്ന് ഫ്ലെമിംഗ് തീരുമാനിക്കുന്നു. സിനിമയാക്കാനുള്ള അനുവാദം ഹാരി സോൾസ്മാനും ആൽബർട്ട് ബ്രോക്കോളിക്കും നൽകി. അതെ, പച്ചക്കറി ബ്രോക്കോളിയുടെ അതേ സ്പെല്ലിങ്, വഴുതനങ്ങ എന്ന് ഒരുവന് പേര് കൊടുക്കും പോലെ. അത് പോട്ടെ. ഹാരി ഗ്രാൻഡ്, ഡേവിഡ് നിവൻ എന്നിങ്ങനെ നിലവിലുള്ള നായകന്മാരെ ഇവർക്ക് ശരിയാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പച്ചക്കറിയുടെ ഭാര്യ ഡേന ബ്രോക്കോളി ആരോ വഴി ഷോൺ കോണറിയെ കാണുന്നതും ഭർത്താവിനോട് ഇവൻ നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നതും. 3 ഡേന, ഭർത്താവ്, സോൾസ്മാൻ കോണറിയെ ഉച്ചയൂണിന് വിളിച്ചു. 32-കാരനും ബോഡി ബിൽഡറുമായിരുന്ന കോണറി ഉണ്ണാനെത്തുന്നത് വേഷം, മുടി എന്നിവയിൽ ഒന്നും ശ്രദ്ധ കൊടുക്കാതെയാണ്. പ്രത്യക്ഷത്തിൽ തന്നെ സിനിമാക്കാർക്ക് അതൊരു കുറവായി തോന്നി. എന്നാൽ ഊണിൻ്റെ ഇടയിൽ പ്രദർശിപ്പിച്ച പൗരുഷം അവർക്ക് ബോധിച്ചു. പക്ഷെ മനസ്സ് മുഴുവനായി വീഴുന്നത് ശാപ്പാട് കഴിഞ്ഞ് കോണറി പുറത്തേക്ക് നടക്കുമ്പോഴാണ്. ഏത് നിമിഷവും കുതിച്ച് ചാടും എന്ന് തോന്നിപ്പിക്കുന്ന കാട്ടുപൂച്ചയെക്കൂട്ട് വെടിവുള്ള ചുവടുകൾ വെച്ചുള്ള നടത്തം. ഇവൻ തന്നെ നമ്മ പാർട്ടി. ഇ എൻ ഫ്ലെമിങ്ങിന് ആളിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാരണം ഇങ്ങനെ പ്രതികരിച്ചു: ഇത് വെറും വർക്കിംഗ് ക്ലാസ് കോട്ടാണ്, എനിക്ക് വേണ്ടത് ഒരു കമാൻഡറെയാണ്. നിർമ്മാതാക്കൾ എഴുത്തുകാരനെ ഗൗനിക്കാതെ കോണറിയുമായി മുന്നോട്ട് നീങ്ങി. ഡോക്ടർ നോയുടെ പ്രഥമ റിലീസ് കണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് ഫ്ലെമിങ് മുക്തകണ്ഠം കോണറിയെ പ്രശംസിക്കുന്നത്. അനുമോദിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീടിറങ്ങിയ നെവർ സേ നെവർ പുസ്തകത്തിൽ ജെയിംസ് ബോണ്ടിന്റെ പൂർവികർ സ്കോട്ട്ലൻഡ് ദേശക്കാരായിരുന്നു എന്ന് സ്ഥാപിച്ചു. ഷോൺ കോണറിയുടെ സ്വദേശം. കുമരകംകാരനും OO7 നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേരുന്നു.